السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، بهمان الله سهودر الله ستي وشواسي غلي الله سبحانه وتعالى وده مهتايا نقره تال കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ബുധനാഴ്ചകളിലായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊൻ നവവിയ എന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നതുപോലെ ഒരു മുസ്ലിമിന്റെ ജീവിതവുമായി ബന്ധമുള്ള അടിസ്ഥാനപരമായ സാരസമ്പൂർണമായ ചില ഹദീസുകളാണ് അർബഊൻ നവവിയ ഉൾക്കൊള്ളുന്നത്. അതിലെ 16 ഹദീസുകൾ അൽഹംദുലില്ലാ വളരെ ചെറിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അള്ളാ 17-ാമത്തെ ഹദീസാണ്. പൊതുവെ നമ്മൾ പറയാറുള്ളത് പോലെ കേവലം ഹദീസുകൾ കേൾക്കുവാനും ഹദീസ് പഠിച്ചു എന്ന് പറയാനുമല്ല നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതൊന്നും, മറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, ആദ്യം ഹദീസ് വായിക്കാം. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അൻ അബി അഅല ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അൻ അബി അഅല ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ ഖാൽ ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അല കുല്ലി ഷൈ ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല വഇദാ ദബഹ്തും ഫഅഹ്സിനുൽ ദിബ്ഹ وليحد احدكم شفرته وليرح ذبيحته رواه الامام مسلم رحمه الله. 40 നവവിയിലെ 17-ാമത്തെ ഹദീസ് പ്രിയപ്പെട്ടവരെ, ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. പൊതുവേ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഒരു ഹദീസ് നമ്മൾ പറയുമ്പോൾ ആ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സ്വഹാബി പുതിയ സ്വഹാബിയാണെങ്കിൽ, നമ്മൾക്ക് ഇന്നേ വരെ 40 നവവിയിൽ കടന്നുപോയ ഹദീസുകൾ ഇല്ലാത്ത സ്വഹാബിയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ഷദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഷദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഷദ്ദാദ് ബിൻ ഔസ് ഇബ്നു സാബിത് അൽ ഖസ്റജി അൽ അൻസാരി എന്നാണ്. അൻസാരികളിൽപ്പെട്ട സ്വഹാബിയാണ് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ബിൻ സാബിത് റളിയല്ലാഹു അൻഹുവിനെ ഒരുപക്ഷെ അധികം ആൾക്കാർക്കും അറിയാം. ഹസ്സാൻ ബിൻ സാബിത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷാഇർ എന്ന പേരിലാണ് ഹസ്സാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത്. ഹസ്സാൻ ബിൻ സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ മകനാണ് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സിയറിൽ ഷദ്ദാദ് ബിൻ ഔസിനെ സംബന്ധിച്ച് പറയുന്നു, മിൻ ഫുളലാഇ സ്വഹാബതി വഉലമാഇഹിം, സ്വഹാബികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ചില സ്വഹാബികൾ ഇൽമിന്റെ മേഖലയിൽ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു, ചില സ്വഹാബികൾ ജിഹാദിന്റെ മേഖലയിൽ വലിയ പങ്ക് കാഴ്ചവെച്ചിരുന്നു എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പല സ്വഹാബികളും വലിയ വലിയ സേവനങ്ങൾ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിന്റെ പദവി അദ്ദേഹം ഉലമാക്കളുടെ കൂട്ടത്തിലാണ്. സ്വഹാബികളുടെ കൂട്ടത്തിലുള്ള ഉലമാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയാൻ സാധിക്കും, ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ. അതേപോലെ തന്നെ മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകൂടത്തിൽ ഹിംസുവിന്റെ ഭരണാധികാരിയായിക്കൊണ്ട് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിച്ചിരുന്നു. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകൂടത്തിൽ ഹിംസുവിന്റെ ഭരണാധികാരിയായിട്ട്, ഗവർണറായിട്ട്, വാലിയായിട്ട് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ തനിക്കുണ്ടായിരുന്ന ഭരണങ്ങളും പദവികളും ഒക്കെ ഒഴിവാക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം സമയം മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്ന മഹാനായ പണ്ഡിതനാണ് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സിഫാത്തുകൾ ധാരാളം സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. സീർ അലാമു നുബല പോലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ ഈ സഹാബി പോലെയുള്ള സഹാബികളുടെ, ധാരാളം സഹാബികളുടെ ചരിത്രങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. ഷദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വന്നിരിക്കുന്ന പല അസറുകളും ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടെ ഉദ്ധരിക്കുന്നില്ല, കാരണം സമയം വളരെ കുറവാണ്. പ്രിയപ്പെട്ടവരെ, ഷദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യം. ഞാൻ മുമ്പേ പറയാറുള്ളത് പോലെ ഒരു സ്വഹാബിയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു താബിഈയുടെ പ്രത്യേകത നമ്മൾ കേൾക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. സഈദ് ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫുള്ള ഷദ്ദാദ് ബിൻ ഔസ് ബി ഖസ്ലതൈൻ, രണ്ട് പ്രത്യേകതകളാണ് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിന് പ്രധാനമായിട്ടും ഉള്ളത്. അല്ലെങ്കിൽ രണ്ട് പ്രത്യേകതകൾ കൊണ്ട് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്വം നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത് ബിബയാനിൻ ഇദാ നതഖ്, ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം സംസാരിച്ചാൽ വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കും. എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാവേണ്ട എല്ലാ അദബും ബോധവും ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. രണ്ടാമത്തെ വിശേഷണം എന്താണ്? വബികൽമിൻ ഇദാ ഗളബ്, അദ്ദേഹം കോപിച്ചാൽ കോപം അടക്കി വെക്കുന്ന വ്യക്തിയായിരുന്നു, കോപം പ്രകടിപ്പിക്കുന്ന വ്യക്തിയല്ല. കഴിഞ്ഞ ഹദീസിൽ നമ്മൾ പഠിച്ചിരുന്നു, ഒരു സ്വഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഔസ്വിനി, പ്രവാചകനെ എനിക്കൊരു നസീഹത്ത് നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ലാ തഗ്ലബ്, നീ കോപിക്കരുത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സ്വഹാബികൾക്ക് ജീവിച്ചു കാണിച്ചു കൊടുത്തതും നസീഹത്തുകൾ നൽകിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തതുമായ കാര്യമാണ് കോപത്തെ പിടിച്ചുവെക്കുക എന്നുള്ളത്. കോപത്തെ പിടിച്ചുവെക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. മാത്രമല്ല ചില ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, അല്ല ചില ഖുർആനിന്റെ വചനങ്ങളിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികളുടെ അടയാളമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, വൽ കാളിമീന അനിൽ ഗൈൽ, കോപം വരുന്ന സാഹചര്യത്തിൽ കോപത്തെ പിടിച്ചുവെക്കുന്ന ആൾക്കാർ അത് സത്യവിശ്വാസിയുടെ അടയാളമാണ്. മാത്രമല്ല അങ്ങനെ ഒരു വ്യക്തിക്ക് തന്റെ കോപം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സാഹചര്യമുണ്ടായിട്ടും ആ കോപം പിടിച്ചുവെക്കുകയാണെങ്കിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ വലിയ പദവികൾ നൽകും, ആഖിറത്തിൽ വലിയ പദവികൾ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഈദ് ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ പറഞ്ഞ ഈ രണ്ട് സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് നല്ല നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഒന്ന്, സംസാരിക്കുമ്പോൾ നല്ല അദബോടുകൂടിയും നല്ല പക്വതയുള്ള സംസാരം സംസാരിക്കാൻ പരിശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ദേഷ്യം വരുമ്പോൾ അത് മുറുകെ അത് പിടിച്ചുവെക്കാൻ ആ ഒരു സ്വഭാവം നമ്മൾ ശീലിച്ചെടുക്കുക. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് ഹിജറ 58 ഹിജറ 58 ഷദ്ദാദ് ബിൻ ഔസ് ഇബ്നു ثابت الخزرجي الانصاري رحمه الله عليه رضي الله عنه മരണപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഹദീസിലേക്ക് വരാം. എന്താണ് ഹദീസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യത്തിലും ഇഹ്സാൻ നിർബന്ധമാക്കിയിരിക്കുന്നു. കതബ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ ഉപയോഗിക്കും. ഇവിടെ ഉദ്ദേശം ഇഹ്സാൻ വാജിബാണ് എന്ന അർത്ഥത്തിലാണ്. എല്ലാ കാര്യത്തിലും ഇഹ്സാൻ കാണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അല എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഫി എന്ന അർത്ഥത്തിലാണ്. ഫി, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫി കുല്ലി ഷൈ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, മുകല്ലഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ അനുസരിക്കേണ്ട അവന്റെ അടിമകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും ഇഹ്സാൻ മുറുകെ പിടിക്കാൻ, നല്ലത് മുറുകെ പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. കതബ എന്നുള്ള പ്രയോഗം വജബ എന്ന അർത്ഥത്തിൽ പൊതുവെ ഉപയോഗിക്കാറുണ്ട്. കതബ എന്നുള്ള പ്രയോഗം വജബ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ പൊതുവെ എല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് കിതാബ് കുതിബ എന്നാണ് അവിടെ ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോമ്പ് വാജിബാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ വാജിബാക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ പല ആയത്തുകളും നമ്മൾക്ക് ആ വിഷയത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. വഖതബ്നാ അലൈഹിം ഫീഹാ അന്ന നഫ്സ ബിന്നഫ്സ് എന്ന ആയത്ത്, അതേപോലെ തന്നെ കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്, അതേപോലെ തന്നെ ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തുടങ്ങിയ ധാരാളം ഹദീസുകൾ, ധാരാളം ഖുർആനിന്റെ വചനങ്ങളും ഹദീസുകളും ഒക്കെ ഈ ഒരു പ്രയോഗം നടത്തുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിക്കുന്നത് എന്താണ്? ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, എല്ലാ വിഷയത്തിലും ഇഹ്സാൻ പ്രകടിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ അലയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, അതുകൊണ്ടാണ് അതിൽ പ്രബലമായ അഭിപ്രായം മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അല എന്നതുകൊണ്ട് ഉദ്ദേശം ഇവിടെ ഫി എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ഇഹ്സാൻ കാണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിയാറുകളോട് കൽപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മൾ നന്മ കാണിക്കേണ്ടത്? ആരോടൊക്കെയാണ് നന്മ കാണിക്കേണ്ടത്? ആരോടൊക്കെയാണ്? ഒന്ന്, സ്വയം നഫ്സിനോട്. സ്വയം നഫ്സിനോട് നമ്മൾ നന്മ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുക, ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിവിന്റെ പരമാവധി ഒഴിവാക്കുക. ഒരു മനുഷ്യനെ പിശാജ് കൊണ്ടുവരുന്ന ധാരാളം ചിന്തകളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പിശാചിന്റെ സ്വാധീനം എങ്ങനെയാണ് മനുഷ്യനിൽ ഉണ്ടാക്കിയെടുക്കാൻ പിശാജ് പരിശ്രമിക്കുക എന്നതിന്റെ ചില ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ആദ്യമായിട്ട് പിശാജ് പരിശ്രമിക്കുക എന്താണ്? ഒരു വ്യക്തിയെ ഷിർക്കിലേക്ക് കൊണ്ടുപോവാനാണ്. ഷിർക്കിലേക്ക് കൊണ്ടുപോവാൻ അതിന് സാധിക്കുന്നില്ല എങ്കിൽ പിശാജ് അടുത്ത പരിശ്രമിക്കുക എന്തിനാണ്? രണ്ടാമത്തെ കാര്യം ബിദഅത്ത് ചെയ്യിപ്പിക്കാനാണ്, ബിദഅത്തായ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കാൻ. ഇനി ബിദഅത്തിനും ഒരു അടിമ കൂട്ടുനിൽക്കുന്നില്ല എങ്കിൽ അതിനുശേഷം പിശാജ് പരിശ്രമിക്കുക വൻ പാപങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വൻപാപങ്ങൾക്ക് ഒരു വ്യക്തി നിൽക്കുന്നില്ല എങ്കിൽ പിശാജ് അതിനുശേഷം പരിശ്രമിക്കുക എന്താണ്? സഗായിറുകൾ, ചെറിയ പാപങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ മനസ്സിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടേയിരിക്കും. അതിനും ഒരു മനുഷ്യൻ കൂട്ടുനിൽക്കുന്നില്ല എങ്കിൽ അതിനുശേഷം പിശാജ് ചെയ്യുക എന്താണ്? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ, ആവശ്യമില്ലാത്ത മുബാഹായ കാര്യങ്ങളുണ്ട്, മുബാഹായ കാര്യങ്ങൾ, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ആവശ്യമില്ല, പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് ചെയ്യാൻ മനുഷ്യന്റെ മനസ്സിൽ ഒരു അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. അതിനും ഒരു മനുഷ്യൻ വഴങ്ങുന്നില്ല എങ്കിൽ ആറാമത്തെ ഘട്ടം എന്താണ്? പിശാജ് ചെയ്യിപ്പിക്കുന്ന ആറാമത്തെ ഘട്ടം, അഫ്വലായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് മഫ്ലൂലായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും. അഫ്വലായ, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് മഫ്ലൂലായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പിശാജ് പ്രേരിപ്പിക്കും. ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ പിശാജ് മനുഷ്യനിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി പരിശ്രമിക്കും. ഈ സമയത്ത് നമ്മുടെ നഫ്സിനോട് ഇഹ്സാൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും വകവെക്കാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ അവന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് സ്വയം നഫ്സിനോട് ഇഹ്സാൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു ഹറാമിലും തലയിടാതിരിക്കുക, അത് വൻപാപാവട്ടെ അല്ലെങ്കിൽ ചെറുപാപങ്ങളാവട്ടെ, ബിദഅത്തുകളാവട്ടെ, ഷിർക്കുകളാവട്ടെ, ഒന്നിലും നമ്മൾ യാതൊരു കാരണവശാലും തലയിടാൻ പാടില്ല. മറിച്ച് നന്മകൾ കഴിവിന്റെ പരമാവധി മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് സ്വയം നഫ്സിനോട് ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നമ്മോട് പറയുന്നുണ്ട്, സൂറത്തുൻ നഹ്ലിൽ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത് നീതി മുറുകെ പിടിക്കാനാണ്. അതേപോലെ തന്നെ വൽ ഇഹ്സാൻ, നല്ല കാര്യങ്ങൾ മുറുകെ പിടിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വയം നഫ്സിനോട് ഇഹ്സാൻ കാണിക്കാൻ അല്ലാഹു നമ്മൾക്ക് വാജിബാക്കിയതാണ്. സ്വയം നഫ്സിനോട് ഇഹ്സാൻ കാണിക്കുക എന്നുള്ളത് അല്ലാഹു നമ്മൾക്ക് വാജിബാക്കിയ കാര്യമാണ്. ഒരു വ്യക്തി ഹറാം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹറാമിന്റെ കുറ്റം അവന് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലാഹു നമ്മൾക്ക് വാജിബാക്കിയ ആ ഒരു കാര്യം അവൻ ജീവിതത്തിൽ ഒഴിവാക്കിയെന്നൊരു തെറ്റുകൂടി ചെയ്യുന്നവനാണ് അവൻ. ഇന്നല്ലാഹു കതബൽ ഇഹ്സാന അല കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഹ്സാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ സ്വയം നഫ്സിനോട് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ ജീവിതത്തിൽ വർജിക്കുക. ഇനി വേറെ ആരോടാണ് നമ്മൾ ഇഹ്സാൻ കാണിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ദീനിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. പ്രവാചകൻ വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്നാൽ അവിടെ നിൽക്കുക. സഹാബത്തിനെ സംബന്ധിച്ച് ചില റിവായത്തുകളിലും അത്തറുകളിലും വന്നതുപോലെ വകാനു വഖാഫീന ഇൻദ കിതാബില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുർആൻ അവരോട് പറയപ്പെട്ടാൽ, പ്രവാചകന്റെ വചനങ്ങൾ അവരോട് പറയപ്പെട്ടാൽ അതിനപ്പുറം അവർക്കൊരു വചനമില്ല. സമിഅന വഅതഅന, അത് അവരുടെ ജീവിതത്തിൽ ഈ ഹദീസ് അവർ പ്രാവർത്തികമാക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് വാജിബാക്കിയിരിക്കുന്ന ഇഹ്സാൻ പ്രവാചകനോട് അവർ കാണിച്ചു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി തയ്യാറാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു വിഷയം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം നമ്മൾക്കൊരു സംസാരമില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. ഒരു വ്യക്തിക്കോ ആണാവട്ടെ പെണ്ണാവട്ടെ, മുഅ്മിനായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. മറിച്ച് സമീഅന വഅതഅന, കേൾക്കണം, അനുസരിക്കണം. പൊതുവെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ ഹിജറയെ സംബന്ധിച്ച് ചില സംസാരങ്ങൾ നടക്കാറുണ്ട്. ഹിജറ നമ്മൾ പോകണം, ബിലാദുൽ കുഫറിൽ നിന്ന് പോകണം എന്നൊക്കെ ചില ആൾക്കാരെ സംസാരിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മൾ മഹത്വം നൽകേണ്ട ഒരു കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഹിജറ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സുന്നത്തിലേക്ക് ഹിജറ പോകുന്ന വിഷയം, അത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പല ആൾക്കാർക്കും ആ ഒരു ചിന്തയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലേക്ക് നമ്മൾ ഹിജറ പോകണം, എന്നാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്നാവുകയുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ എപ്പോഴും അതായിരിക്കണം അടിസ്ഥാനം. ഷൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ അർ-റിസാല അത്തബൂക്കി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചെറിയൊരു കിതാബിൽ അദ്ദേഹത്തിന്റെ ചില ചങ്ങാതിമാർക്ക് അല്ലെങ്കിൽ ചില റുഫഖാക്കൾക്ക് അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ ഒരു നസീഹത്തിൽ, അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞിട്ട് പോകുന്ന സാഹചര്യത്തിൽ തബൂക്കിലെത്തിയപ്പോൾ ഷാമിലുള്ള അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾക്ക് എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു റിസാലയാണ് അർ-റിസാലത്തു തബൂക്കിയ. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മൾ ഹിജ്റ പോവണം എന്നുള്ളത് വാജിബ് ഐനാണ്. ഓരോരോ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും അവന്റെ മനസ്സുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് ഹിജ്റ പോവണം. അതാണ് പ്രവാചകനോട് ഇഹ്സാൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ സ്വയം നഫ്സിനോട് ഇഹ്സാൻ കാണിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഹ്സാൻ കാണിക്കണം, അതേപോലെ തന്നെ മാതാപിതാക്കളുടെ ഇഹ്സാൻ കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ച കാര്യമാണ് വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്മ കാണിക്കണം, അവരുടെ ഇഹ്സാൻ കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ച കാര്യമാണ് മാതാപിതാക്കളുടെ കൽപ്പനകൾ അനുസരിക്കുക. അല്ലാഹുവിന്റെ ധിക്കാരമാവാത്ത കാലത്തോളം, അള്ളാഹുവിനും റസൂലിനും ധിക്കാരമാവാത്ത കാലത്തോളം മാതാപിതാക്കളുടെ കൽപ്പനകൾ അനുസരിക്കുക. അപ്പൊ ഇവിടെവരെ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവരോട് താടി വെക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർ പറയും ഉമ്മാക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് താടി വെക്കില്ല, ഉമ്മ പറയും താടി വെക്കണ്ട എന്ന്, അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞിട്ടുണ്ട് താടി വെക്കണ്ട എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ആരെങ്കിലും എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കുക എന്നുള്ളത് വാജിബ് ശറഈയാണ്. പക്ഷേ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്ന വിഷയത്തിൽ അവരെ അനുസരിക്കേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞാലും നമ്മൾ താടി നീട്ടി വളർത്തണം, അവർ താടി വെക്കണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ താടി നീട്ടി വളർത്തണം. അതിന്റെ ഗൗരവം ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കണം. ഉമ്മാനെ ധിക്കരിച്ചിട്ട് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കില്ല എന്ന രീതിയിൽ മോശമായിട്ട് പെരുമാറാൻ പാടില്ല. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, താടി വെക്കണ്ട എന്ന് പറഞ്ഞാൽ ഉമ്മയോട് കയർത്ത് സംസാരിക്കും, നിങ്ങൾക്ക് എന്തറിയാം. ആ രീതിയിൽ സംസാരിച്ചാൽ അവിടെ കുറ്റാണ് അവന് ലഭിക്കുക. നേരെ മറിച്ച് ഉമ്മയോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക, ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചതാണ്, അതുകൊണ്ട് താടി വെക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി ഉമ്മ അംഗീകരിച്ചാൽ അൽഹംദുലില്ല, അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും അംഗീകരിച്ചാൽ അൽഹംദുലില്ല, അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ ഒരു സംസാരം തന്നെ അവരോട് തുടരുക, അവൻ താടി നീട്ടി വളർത്തുക. അതല്ലാതെ ഉമ്മാക്ക് ഇഷ്ടമല്ല, ഉപ്പാക്ക് ഇഷ്ടമല്ല, ഭർത്താവിന് ഇഷ്ടമല്ല, ഭാര്യയ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താടിയെടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക. മാതാപിതാക്കളോട് നന്മ കാണിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനും റസൂലിനും ധിക്കാരമാകുന്ന വിഷയത്തിൽ അവരെ നമ്മൾ അനുസരിക്കണം, ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അവരെ നമ്മൾ അനുസരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കോപം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വയം നഫ്സിനോട് ഇഹ്സാൻ കാണിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഹ്സാൻ കാണിക്കണം, അതേപോലെ തന്നെ മാതാപിതാക്കളുടെ ഇഹ്സാൻ കാണിക്കണം, അതേപോലെ തന്നെ എല്ലാ മുഅ്മിനീങ്ങളോടും നമ്മൾ ഇഹ്സാൻ കാണിക്കണം. പെരുമാറുന്ന സാഹചര്യത്തിൽ നല്ല രീതിയിലുള്ള പെരുമാറ്റം, നല്ല രീതിയിലുള്ള പെരുമാറ്റം. ചില ആൾക്കാരൊക്കെ ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് മുഅ്മിനീങ്ങളോട് പരുഷമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ. അതൊരിക്കലും പ്രിയപ്പെട്ടവരെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല, തെറ്റാണ്. സത്യവിശ്വാസികളുടെ വിശേഷണമായിട്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ ഭയങ്കര കാരുണ്യമുള്ളവരായിരിക്കും അവർ, അവർക്കിടയിൽ കാരുണ്യമുള്ളവരായിരിക്കും. അതുകൊണ്ട് സത്യവിശ്വാസിയോട് പെരുമാറുമ്പോൾ, അവനോട് നമ്മൾ സംസാരിക്കുമ്പോൾ, അവരുമായിട്ട് ഇടപഴകുമ്പോൾ ഇഹ്സാൻ കാണിക്കൽ അള്ളാഹു നമ്മൾക്ക് വാജിബാക്കിയതാണ്. നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാം, അല്ലെങ്കിൽ തോന്നുന്നില്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കാം എന്നൊന്നുമല്ല, മറിച്ച് അള്ളാഹു നമ്മൾക്ക് വാജിബാക്കിയ കാര്യമാണ്. അതേപോലെ തന്നെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ ഇഹ്സാൻ കാണിക്കണം, പാപികളായ ആൾക്കാരോട് നമ്മൾ ഇഹ്സാൻ കാണിക്കണം. എന്താണ് അവരോടുള്ള ഇഹ്സാൻ? പാപികളായ ആൾക്കാരോടുള്ള ഇഹ്സാൻ എന്താണ്? ഒരു വ്യക്തി തെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞാൽ അവന് നസീഹത്ത് കൊടുക്കുക, അതാണ് അവനോട് ചെയ്യുന്ന ഇഹ്സാൻ. ഒരു വ്യക്തി തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അവനെ നമ്മൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ നസീഹത്ത് കൊടുക്കുക. നസീഹത്ത് അവൻ സ്വീകരിക്കുന്നില്ല എങ്കിൽ, നമ്മൾ അവനോട് ബന്ധം വിച്ഛേദിച്ചതിന്റെ പേരിൽ അവൻ ആ ഒരു തെറ്റിൽ നിന്ന് പിന്മാറും എന്ന് കാണുന്നുണ്ടെങ്കിൽ അവനെ ഹജർ ചെയ്യണം, അവനെ ഒഴിവാക്കണം, അവനായിട്ടുള്ള ബന്ധം ഏതാനും ചില ദിവസങ്ങൾ കുറക്കണം, അല്ലെങ്കിൽ ബന്ധം വിച്ഛേദിക്കണം, അവൻ അതിൽ നിന്ന് മാറും എന്നൊരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോരോ ആൾക്കാരോടും എങ്ങനെയാണ് ഇഹ്സാൻ കാണിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, നിന്റെ സഹോദരനെ നീ സഹായിക്കണം, അവൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും. അപ്പൊ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ അക്രമിക്കപ്പെടുന്നവനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി, അക്രമിക്കപ്പെടുന്നവനെ സഹായിക്കണം, അത് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് അക്രമിയെ സഹായിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, അവൻ ചെയ്യുന്ന ആക്രമണത്തെ തൊട്ട് അവനെ തടുക്കുക, അത് അവനോട് ചെയ്യുന്ന ഇഹ്സാനാണ്, അവനോട് ചെയ്യുന്ന നന്മയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരോടും പാപികളോട് ചെയ്യേണ്ട ഇഹ്സാൻ എങ്ങനെയാ? അവർക്ക് നസീഹത്തുകൾ നൽകുക. അവർ നസീഹത്ത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ നന്നാവുമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഏതാനും ചില ദിവസങ്ങൾ ബന്ധം വിച്ഛേദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പാപികളോട്. അതേപോലെ തന്നെ ഉലമാക്കളോട് നമ്മൾക്ക് ഇഹ്സാൻ കാണിക്കേണ്ടതുണ്ട്. ഉലമാക്കളുടെ ഇഹ്സാൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഉലമാക്കളെ ബഹുമാനിക്കുക, അവർക്ക് കൊടുക്കേണ്ട മഹത്വം നൽകുക, ഉലമാക്കളെ സംബന്ധിച്ച് മോശമായ സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക, ഉലമാക്കളുടെ വല്ല വിഷയത്തിലും വല്ല തെറ്റുകളും നമ്മൾ കണ്ടാൽ അദബോടുകൂടി തിരുത്താനുള്ള ഒരു മനോഭാവം നമ്മൾക്ക് ഉണ്ടാവുക, ഉലമാക്കളുടെ വില ജനങ്ങൾക്കിടയിൽ നിന്ന് കുറക്കാതിരിക്കുക, ഉലമാക്കളുടെ സനൻ അത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി തയ്യാറാവുക, ഉലമാക്കളുടെ മൻഹജ് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഭരണാധികാരികളോട് നമ്മൾക്ക് എഹ്സാനുണ്ട്. ഭരണാധികാരിയോട് നമ്മൾ എഹ്സാൻ കാണിക്കണം. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ആ ഭരണാധികാരിയോട് നമ്മൾ എഹ്സാൻ കാണിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ പാടില്ല. ഭരണാധികാരികൾക്കെതിരെ പരസ്യമായിട്ട് ജനങ്ങളോട് സംസാരിക്കാൻ പാടില്ല. അത് എഹ്സാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ച ഒരു വിഷയമാണ്. അതേപോലെ തന്നെ ഭരണാധികാരിയുടെ തെറ്റുകൾ ജനങ്ങൾക്കിടയിൽ പറയാൻ പാടില്ല. ഭരണാധികാരിയുടെ തെറ്റുകൾ ജനങ്ങൾക്കിടയിൽ പറയാൻ പാടില്ല. അതേപോലെ തന്നെ ഭരണാധികാരിയുടെ കൽപ്പനകൾ അനുസരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ധിക്കാരമാവാത്ത കാലത്തോളം ഭരണാധികാരിയുടെ കൽപ്പനകൾ അനുസരിക്കണം. ഇങ്ങനെ ഭരണാധികാരിയോട് നമ്മൾക്ക് ബാധ്യതയുണ്ട്, എഹ്സാനുണ്ട്. അതേപോലെ തന്നെ കാഫിറാണെങ്കിലും നമ്മൾ അവനോട് എഹ്സാൻ കാണിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി കാഫിറാണെങ്കിൽ പോലും അവനോട് നന്മ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ വ്യത്യാസമുണ്ട്. ഇസ്ലാമിനെ നശിപ്പിക്കണം, ഇസ്ലാമിനെ തകർക്കണം എന്ന നീയത്തിൽ അതിനുവേണ്ടി ജീവിക്കുന്ന കാഫിര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലുള്ള ബന്ധവും നമ്മൾക്ക് ആവശ്യമില്ല. നേരെ മറിച്ച് സാധാരണ കാഫിര്യങ്ങളാണെങ്കിൽ അവരോട് നല്ല രീതിയിൽ വർത്തിക്കുന്നതോ നല്ല രീതിയിൽ സംസാരിക്കുന്നതോ ഒന്നും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിലക്കിയിട്ടില്ല. സൂറത്തുൽ മുംതഹിന വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് ആവശ്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് ഇങ്ങനെ ധാരാളം ഓരോരോ ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഈ എഹ്സാൻ നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ട് എന്നൊരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവണം. ഉമ്മയോട് സംസാരിക്കുമ്പോൾ, ഉപ്പയോട് സംസാരിക്കുമ്പോൾ, സഹോദരന്മാരോട്, സഹോദരിമാരോട്, അതല്ലാതെ ഇന്ന് ചില ആൾക്കാർ ചെയ്യുന്നത് പോലെ ചങ്ങാതിമാരാണെങ്കിൽ അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ തിരുത്താതിരിക്കുക, അല്ലെങ്കിൽ ചങ്ങാതിമാരാണെങ്കിൽ എന്ത് പാപങ്ങൾ ചെയ്താലും അവരുമായിട്ട് ഒന്നിച്ച് നടക്കുക, അത് ശരിയല്ല. മറിച്ച് തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അത് എഹ്സാനാണ്. അത് അല്ലാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ഇബാദത്താണെന്നൊരു ബോധം സദാസമയം ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇങ്ങനെ എഹ്സാന്റെ വ്യത്യസ്തമായ മർത്തവകളുണ്ട്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറഞ്ഞത്, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. എന്നിട്ട് ആ ഇഹ്സാനിന്റെ ഒരു രൂപം ഉദാഹരണമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നു. ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊല്ലുക. ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, ഒരു മൃഗത്തിന്റെ ഉദാഹരണം എന്ന രീതിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞതാണ്. വഇദാ ദബഹ്തും ഫഅഹ്സിനുൽ ദിബ്ഹ, നിങ്ങൾ അറുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അറുക്കുക. ആ അറുക്കുന്നതിൽ നിങ്ങൾ ഇഹ്സാൻ കാണിക്കുക. എങ്ങനെയാണ് ഇഹ്സാൻ കാണിക്കുക? വല്യുഹിദ്ദ അഹദുക്കും ഷഫറതഹു വല്യുരിഹ് ദബീഹതഹു, അവൻ ഇറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ കത്തി അതിന്റെ മൂർച്ച അവൻ കൂട്ടട്ടെ. വല്യുരിഹ് ദബീഹതഹു, ഏതൊരു മൃഗത്തിനെയാണോ അവൻ ഇറക്കുന്നത് അതിന് അവൻ റാഹത്ത് നൽകട്ടെ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു മൃഗത്തിനെ നമ്മൾ ഇറക്കുന്നുണ്ടെങ്കിൽ, ഒരു ആടിനെ നമ്മൾ ഇറക്കുന്നുണ്ടെങ്കിൽ നല്ല മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇറക്കുക, അതിനോട് ഇഹ്സാൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറച്ചാൽ ആ ഒരു പരിപാടി അങ്ങ് കഴിഞ്ഞു. അതല്ലാതെ മൂർച്ച കുറഞ്ഞ കത്തിയെടുത്തിട്ട് കുറേ പ്രയാസപ്പെട്ട് ഇറക്കുമ്പോൾ ചില ഭാഗങ്ങൾ മുറിഞ്ഞു, ചില ഭാഗങ്ങൾ മുറിഞ്ഞില്ല, ആട് വളരെയധികം പ്രയാസം സഹിക്കും. ഇത് ഇസ്ലാമിന്റെ ഒരു മഹത്വമാണ്. പ്രിയപ്പെട്ടവരെ, മൃഗങ്ങളോട് പോലും കരുണ കാണിക്കാൻ വേണ്ടി പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. മൃഗങ്ങളോട് പോലും, മൃഗങ്ങളോട് പോലും. എന്നിട്ടെന്ന് ചില ആൾക്കാർ ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പല ആൾക്കാരും പലതരത്തിൽ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീകളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് എന്ന് ചില ആൾക്കാർ പ്രചരിപ്പിക്കുമ്പോൾ, ആ പ്രചരിപ്പിക്കുന്നതിനേക്കാളും വിഷമമുള്ള വിഷയം എന്താണ്? അത് സത്യപ്പെടുത്തുന്ന മുസ്ലിമീങ്ങളെ കാണുമ്പോഴാണ്. അത് സത്യപ്പെടുത്തുന്ന പ്രത്യേകിച്ച് ചില മുസ്ലിം പെൺകുട്ടികൾ ഇതൊക്കെ കേൾക്കുമ്പോൾ, സത്യമാണല്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീരെ പ്രൊട്ടക്ഷൻ ഇസ്ലാം നൽകിയിട്ടില്ല, എനിക്കെന്ത് അവകാശ ഇസ്ലാം നൽകിയിരിക്കുന്നത് തുടങ്ങിയ സംസാരങ്ങളൊക്കെ ചില മുസ്ലിമീങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോഴാണ് കൂടുതൽ വിഷമം. എത്രയോ മോശമായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ് മക്കയിലെ കാഫിര്യങ്ങൾ. അവരിൽ പല ഗോത്രങ്ങളും ജനിച്ചത് പെണ്ണാണെന്ന് അറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു. മരണപ്പെട്ടതിനു ശേഷം സ്ത്രീകൾക്ക് അനന്തരാവകാശം നൽകിയിരുന്നില്ല. അങ്ങനെ വളരെ മോശമായിട്ടുണ്ടായിരുന്ന ഒരു അവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അടിമകൾക്ക് ആവശ്യമായ അവകാശങ്ങൾ അവർക്ക് നൽകി, സ്ത്രീകൾക്ക് ആവശ്യമായ അവകാശങ്ങൾ അവർക്ക് നൽകി, മാതാവിന് കൊടുക്കേണ്ട അവകാശം അവർക്ക് നൽകി, പിതാവിന് കൊടുക്കേണ്ട അവകാശം അവർക്ക് നൽകി. ഇങ്ങനെ ഓരോരുത്തർക്കും ആവശ്യമുള്ള അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുത്ത മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. എല്ലാവരോടും നന്മ കാണിക്കാനാണ് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത്. എല്ലാവരോടും നന്മ കാണിക്കാനാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം അത് വേറെ തന്നെ ഒരു അവസ്ഥയാണ്. അതല്ലാതെ ബാക്കിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരോട് നന്മയിൽ പ്രവർത്തിക്കാനാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. അതൊരു മൃഗത്തോടായാലും പോലും, അതൊരു മൃഗത്തിനോടാണെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല വഇദാ ദബഹ്തും ഫഅഹ്സിനുൽ ദിബ്ഹ വല്യുഹിദ്ദ അഹദുക്കും ഷഫറതഹു വല്യുരിഹ് ദബീഹതഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറുകളോടുള്ള യുദ്ധത്തിൽ പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു, സ്ത്രീകളെ കൊല്ലാൻ പാടില്ല. അതേപോലെ തന്നെ കുട്ടികളെ കൊല്ലാൻ പാടില്ല. ഹദീസുകൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ ആരെങ്കിലും വധിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം വൃത്തികേടാക്കാൻ പാടില്ല, കൊന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തുക, അവരുടെ ശരീരം വൃത്തികേടാക്കാൻ വേണ്ടി പാടില്ല. ഇങ്ങനെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനങ്ങൾ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട റിവായത്ത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം സഹാബി ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇഹ്സാൻ മുറുകെ പിടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എല്ലാ പെരുമാറ്റത്തിലും എല്ലാ ഇടപഴകളിലും ഇഹ്സാൻ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ആരോടും നമ്മൾ മോശമായ സ്വഭാവം കാണിച്ചുകൂടാ, ആരോടും മോശമായ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തുകൂടാ. എപ്പോഴും ജീവിതത്തിൽ ഇഹ്സാൻ ഉണ്ടാവുക. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന വലിയൊരു സ്വഭാവ ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ മുറുകെ പിടിച്ചൊരു ഗുണമാണെന്നൊരു ബോധം സദാസമയം ജീവിതത്തിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം ഉണർത്തുകയാണ്, പലപ്പോഴും പറയാറുള്ളത് പോലെ കഴിഞ്ഞ ഹദീസുകളൊക്കെ പ്രിയപ്പെട്ടവരെ കഴിവിന്റെ പരമാവധി മനഃപാഠമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല ഖൈറുമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, വല്ല ഷർറുമുണ്ടെങ്കിൽ എന്റെയും ഷെയ്ത്താനിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. ഹഖ് മുറുകെ പിടിക്കാനും ഹഖിൽ ഉറപ്പിച്ചു നിർത്താനും എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗഫീഖ് ചോദിച്ചുകൊണ്ടേയിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതന ഫീ ദീനിനാ, അല്ലാഹുവേ ദീനിന്റെ വിഷയത്തിൽ പരീക്ഷിക്കല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.